Acts of the Apostles in chapter 2. Acts of the Apostles, chapter 2, and verse 25 to 28.
തിരുവചനത്തിലെ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിന്റെ 25 വാക്യം
വായിക്കുന്നത്
വരെയുള്ള വാക്യം.
These are words from Psalm 16, but a prophetic reference to the Lord Jesus.
ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചായിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2:25 25 വരെയുള്ള വാക്യങ്ങൾ 16 സങ്കീർത്തനത്തിൽ നിന്നുള്ള പഴയത്തിലെ 16 സ്ഥാനം അതിൽ നിന്നൊരു ഉദ്ധരണിയാണ്. അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്.
And it tells us something about the secret of the way he lived.
കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച വിധം, അവിടെ എങ്ങനെയാണ് ഇത്രയും സന്തുഷ്ടനായിട്ട് ജീവിച്ചത് എന്നുള്ളതിന്റെ രഹസ്യമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്.
So keep that in mind, because that's the way you're supposed to live.
ഈ രഹസ്യം നിങ്ങൾ അറിയുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനെയാണ് നമുക്ക് സന്തുഷ്ടമായി ജീവിക്കുവാൻ കഴിയുന്നത്.
We must never be happy with just getting information.
നമുക്ക് ദൈവവചനത്തിൽ നിന്നോ ആത്മീയമായ കുറെ അറിവുകൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രം നാം ആരെ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകരുത്.
You know, we have so much biblical information and meetings nowadays, especially in a place like Kottayam.
Kottayam പോലെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ നാളുകളിൽ ഈ കാലങ്ങളിൽ ദൈവവചനത്തെ കുറിച്ച് പുതിയ അറിവുകൾ തരുന്ന ധാരാളം സമ്മേളനങ്ങൾ,
so many conventions and conferences and meetings,
ധാരാളം കൺവെൻഷനുകള് കോൺഫറൻസുകള് അതുപോലെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ധാരാളം അവസരങ്ങൾ,
so many good sermons are preached,
ധാരാളം നല്ല പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കുവാൻ അവസരമുള്ള സ്ഥലമാണ്.
So if good sermons could make a person holy, we should be having some of the holiest people on earth in Kottayam.
നല്ല പ്രസംഗങ്ങൾ ആളുകളെ വിശുദ്ധരാക്കി തീർക്കുന്നു വരികയില്ല. ലോകത്തിന്റെ മുഖത്ത് ഏറ്റവും വിശുദ്ധരായ ആളുകളെ കോട്ടയം പട്ടണത്തിലായിരുന്നേനെ
ഉണ്ടാകേണ്ടത്.
അത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം.
We find so many Christians who attend so many meetings are just defeated, fighting with each other.
ക്രിസ്തീയ സമ്മേളനങ്ങളിൽ മുടങ്ങാതെ മാറി മാറി സംബന്ധിക്കുകയും അതിനെ കേൾക്കുകയും ചെയ്യുന്ന ധാരാളം ക്രിസ്തീയ വിശ്വാസികള് ജീവിതത്തിൽ പരാജയപ്പെട്ടവരായും അന്യോന്യം മത്സരിക്കുന്നവരായിട്ടും ഒക്കെ ജീവിക്കുന്നതാണ് നാം കാണുന്നത്.
Many of them are depressed and discouraged.
അവരിൽ പലരും തന്നെ വളരെ നിരാശ ബാധിച്ചവരും നിരുത്സാഹത്തിലുമാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ ഇങ്ങനെ ജീവിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്.
ഇൻഫർമേഷൻ, കറക്റ്റ് ഇൻഫർമേഷൻ വിൽ നോട്ട് മേക്ക് യു ഹോളി.
വളരെ ശരിയായ കൃത്യമായ അറിവുകൾ അതിൽ തന്നെ നമ്മെ ഒരിക്കലും വിശുദ്ധരാക്കുകയില്ല.
ഹി കൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ദിസ് ഈവനിംഗ് ഇൻ ദി മീറ്റിംഗ്, ഇറ്റ് വോണ്ട് മേക്ക് യു ഹോളി.
ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഈ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് പുതുതായി കുറെ അറിവ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിശുദ്ധരാകില്ല.
If you don't have a burning passion and desire in your heart to be free from sin, you'll never be holy.
എന്നാൽ നിങ്ങൾ നിർമ്മലരാകുവാൻ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധരായി തീരുവാൻ ഒരു വഴിയേ ഉള്ളൂ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, പാപത്തെ ജയിക്കുവാനായിട്ടുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല.
When I was a young Christian, the thing that encouraged me was to know that Jesus is also a young man like me who was tempted just like me.
ഞാന് ക്രിസ്തീയ ജീവിതം തുടങ്ങിയ കാലത്ത് അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എന്നെ ഏറ്റവും ഉത്സാഹിപ്പിച്ച ഒരു ചിന്ത ഇതായിരുന്നു, എന്നെ രക്ഷിച്ച കർത്താവായ യേശു എന്നെ പോലെ ഒരു ബാലനായി യൗവനക്കാരനായി ഒക്കെ ജീവിച്ച് വളർന്നാണ്.
If there is one sentence that I can tell you which would be the greatest encouragement in your life, it is this.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം നിങ്ങൾക്ക് ഉത്സാഹം ലഭിക്കുവാൻ ഇടയാകുന്ന ഒരു വാചകം പറയാൻ എനിക്ക് അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്.
That Jesus was a young person like you, tempted like you in all areas, and he did not sin.
ആ വാചകം ആ വസ്തുത ഇതാണ്. നിങ്ങളെ പോലെ ചെറുപ്പക്കാരായ എന്നെ കേൾക്കുന്ന നിങ്ങളെ പോലെ കർത്താവായ യേശു ക്രിസ്തു എല്ലാ തരത്തിലുള്ള പാപങ്ങളും പാപങ്ങൾക്കായി പരീക്ഷിക്കപ്പെട്ടു ശക്തമായ പരീക്ഷ ഉണ്ട് എന്നാൽ ഒരിക്കൽ പോലും അവൻ പാപം ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ്.
And when I saw that first in my life, I said, Lord, that's the way I want to live.
ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ സത്യം ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കും ഈ വിധത്തിലുള്ള ഒരു ജീവിതം ആഗ്രഹമുണ്ട്, അത് സാധ്യമാണല്ലോ.
I want to live a life where I'm never discouraged, where I never get angry.
ഒരിക്കൽ പോലും നിരുത്സാഹപ്പെടാത്ത നിരാശപ്പെടാത്ത കോപിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ജീവിതം എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്.
I never lust with my eyes.
എന്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും മോഹിക്കുവാൻ ഇടയാകാത്ത നിലയിലുള്ള ഒരു
ജീവിതം.
എല്ലാ ദിവസവും സന്തുഷ്ടമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാണ് എന്റെ ആഗ്രഹം.
When I saw that Jesus was had come to earth like me, I saw it was possible.
ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നെ പോലെ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്ന് ജീവിച്ചു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കും അത്തരമൊരു ജീവിതം കർത്താവിനെ അനുഗമിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
This is a great mystery and the devil has hidden it from the eyes of most Christians.
മിക്ക ക്രിസ്ത്യാനികളുടെയും ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് മറച്ചിരിക്കുന്ന പിശാച് മറച്ചിരിക്കുന്ന ഒരു വലിയ മർമ്മമാണ് യേശു നമ്മെ പോലെ ഒരു ജഡത്തിൽ ഭൂമിയിൽ ജീവിച്ചു
എന്നുള്ളത്.
അതുകൊണ്ടാണ് അവർ പാപത്തിൽ പരാജയപ്പെട്ടവരായി തുടരുന്നത്.
The Bible calls it the great secret of godliness in 1 Timothy 3:16.
എന്ന തിമോത്തിയോസ് മൂന്നാമത്തെ 16-ാം വാക്യത്തിൽ ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്? ഈ വസ്തു ക്രിസ്തു യേശു ജഡത്തിൽ വന്നു എന്നുള്ള കാര്യം ദൈവഭക്തിയുടെ മർമ്മം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
Of course, we don't need to find, discover the secret if we are not interested in godliness.
ദൈവഭക്തിയുള്ളൊരു ജീവിതത്തിനായിട്ട് നിങ്ങൾക്ക് ഹൃദയംഗമായ ആഗ്രഹമില്ലെങ്കിൽ ആ ഒരു രഹസ്യം ആ മർമ്മം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല.
If you only want to go to heaven, this is not the secret of going to heaven.
നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവുക എന്നുള്ള ഒരു മിനിമം പരിപാടി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ദൈവിക മർമ്മം അറിയേണ്ട ആവശ്യമില്ല. ഇത് സ്വർഗത്തിൽ പോകാനുള്ള രഹസ്യമല്ല.
I'll tell you honestly, I was not interested in going to heaven. I was interested in becoming like Jesus.
സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അല്ല എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ പ്രത്യേകിച്ച് മുന്നോട്ട് പോയത്. എനിക്ക് ഒരു വിശുദ്ധ ജീവിതം ദൈവത്തിന് ഹിതകരമായ ഒരു ജീവിതം നയിക്കണം.
So if you're interested in godliness, God will reveal the secret to you.
നിങ്ങൾക്ക് ദൈവഭക്തിയുടെ ജീവിതത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ദൈവം അവിടുത്തെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി.
If you're not interested, you can hear 10,000 messages. It won't make any difference.
അങ്ങനെയുള്ള ഒരു ഭക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 10,000 സന്ദേശങ്ങൾ കേൾക്കാം, പക്ഷെ അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തില്ല.
So here is how Jesus lived his earthly life.
ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ കർത്താവ് ജീവിച്ചത് എങ്ങനെയാണ് എന്നാണ് നാം ആദ്യം സൂചിപ്പിച്ച വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്.
I was always beholding the Lord in my presence, that is his father.
ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുവിനെ കുറിച്ചാണ്. ഞാൻ കർത്താവിനെ അവിടുത്തെ പിതാവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു.
This was the first secret of his life.
യേശുവിന്റെ ഭൂമിയിലെ ജീവിതം ഇത്ര മഹത്വപൂർണമായതിന്റെ ഒന്നാമത്തെ രഹസ്യം ഇതായിരുന്നു.
He never went anywhere where he could not see the Father in front of him.
തന്റെ പിതാവിനെ അവിടുത്തെ മുൻപാകെ കാണുവാൻ തനിക്ക് കഴിയാതിരുന്ന ഒരു സ്ഥലത്തും യേശു പോയിരുന്നില്ല.
That means if there was a television in those days,
നിങ്ങൾ ഉദാഹരണമായിട്ട് വിചാരിക്കുക, യേശു ഉണ്ട് നാളുകളിൽ അന്ന് ഇല്ലായിരുന്ന ടെലിവിഷൻ, പക്ഷെ ടെലിവിഷൻ ഉണ്ടായിരുന്നു എന്ന്
വിചാരിക്കുക.
യേശുവിന്റെ വീട്ടില് ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ
ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദി ടെലിവിഷൻ സെറ്റ് ഹി വുഡ് ഹാവ് ഹിസ് ഫാദർ.
ആ ടെലിവിഷൻ സെറ്റിനും യേശുവിനും ഇടയ്ക്ക് എപ്പോഴും പിതാവിനെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഈ പിതാവായ ദൈവം തന്റെ പിതാവ് എന്റെ ഇടയിൽ
ഉണ്ടായിരിക്കും.
തന്റെ പിതാവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണ് ടെലിവിഷൻ ഉള്ളെങ്കിൽ യേശു നിശ്ചയമായോട് നെടുന്നേറ്റ് പോകുമായിരുന്നു. കാരണം തന്റെ പിതാവിനെയാണ് എപ്പോഴും തന്റെ മുൻപിൽ
കണ്ടിരുന്നത്.
ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം യേശു വായിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിനും യേശുവിനും ഇടയില് തന്റെ പിതാവിനെ എപ്പോൾ തൻ മുന്നിൽ കണ്ടിരുന്നത് കൊണ്ട്
This is the verse. I was always beholding the Father in my presence.
ആ വചനം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ എന്റെ കർത്താവിനെ, എന്റെ പിതാവിനെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു.
Do you want to live like that?
അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?
I am always beholding the Lord in my presence.
കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം.
Now this was not possible in the Old Testament.
പഴയ നിയമകാലത്ത് യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന് മുൻപേ അങ്ങനെയുള്ള ഒരു ജീവിതം അസാധ്യമായിരുന്നു.
David wrote that in Psalm 16, but it was a prophecy concerning Christ.
16-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് ആ വാക്കുകൾ പറഞ്ഞെങ്കിലും അത് പ്രവചനത്തിന്റെ ആത്മാവ് ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ്
എഴുതിയത്.
ദാവീദിന്റെ ജീവിതത്തില് ആ പ്രവചനം ആ നിലയിൽ സത്യമായിരുന്നില്ലതാണ്.
കാരണം
നമുക്കറിയാം ദാവീദ് വലിയൊരു പാപം ജീവനിടെ ആയ സന്ദർഭം ബത്ശേബ എന്ന് പറയുന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ട് മോഹിച്ച ആ സമയത്ത് പിതാവായ ദൈവം കർത്താവ് അവന്റെ മുൻപിൽ ഇതിനിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ആ വലിയ പാപം ചെയ്യുവാനിടയാകുമായിരുന്നു.
Nobody in the Old Testament could live like this.
പഴയ നിയമത്തിലെ ആർക്കും തന്നെ ആ തരത്തിലുള്ള ഒരു ജീവിതം സാധ്യമായിരുന്നു.
Not Moses.
മോശയ്ക്ക് പോലും അങ്ങനെ ഒരു ജീവിതം കഴിയുമായിരുന്നു.
That's why one day he got so angry he broke the tablets of stone which God had written.
അതുകൊണ്ടാണ് ഒരു ദിവസം ദൈവം തന്നെ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളുള്ള രണ്ട് ആ പലകകൾ അവൻ എറിഞ്ഞ് കോപത്താൽ ഉടച്ചു.
അത്
എത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, ഞാന് എനിക്ക് കോപം വല്ലാതെ വന്നിട്ട് ഞാൻ വിശുദ്ധ വേദപുസ്തകം വലിച്ചു കീറി കളയുന്നതിന്
തുല്യമാണ്.
ദൈവം തന്നെ എഴുതി കൊടുത്ത വിശുദ്ധമായ 10 കൽപ്പനകളുള്ള രണ്ട് പലകൾ, അത് മാത്രമേ അന്ന്
ദൈവവചനമായിട്ടുണ്ടായിരുന്നു.
പഠനത്തില് നാം കാണുന്നതിൽ ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളായിരുന്നു മോശ എന്ന്
നമ്മൾ.
മോശയ്ക്ക് യേശുവിനെ കുറിച്ച് ഇവിടെ നാം വായിക്കുന്ന ആ നിലയിലുള്ള ഒരു ജീവിതം കഴിഞ്ഞിരുന്നില്ല. കർത്താവിനെ എപ്പോഴും മുമ്പിൽ
കാണുകയാണ്.
ഏലിയ പ്രവാചകനത് കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ നാം കാണുന്നുണ്ട് അവൻ വളരെ നിരാശ ബാധിച്ചവനായിട്ട് എനിക്ക് ഇനി മരിച്ചാൽ മതി എന്ന്
പറഞ്ഞു.
ആ പ്രത്യേക നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കർത്താവിനെ അവന്റെ മുമ്പിൽ കാണുവാൻ എലീശയ്ക്ക് അപ്പോൾ കഴിഞ്ഞില്ല. അവൻ ഏലിയാവ് അവന് നേരെ ഭീഷണി മുഴക്കിയ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്ഞിയാണ് അപ്പോൾ തന്റെ മുമ്പിൽ കണ്ടത്. അവന് ഭയം
ഉണ്ടായി.
അവൻ പ്രാർത്ഥിച്ചതിന്റെ താല്പര്യം ഇതാണ്, നാളെ ഈ നേരത്ത് എന്റെ ജീവനോട് വെച്ചേക്കില്ലെന്നാണ് ഇസബേൽ പറഞ്ഞത്. അവൾ എന്റെ ജീവൻ എടുക്കുന്നതിന് മുമ്പേ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, എപ്പോഴെങ്കിലും കർത്താവായ യേശു ആ വിധത്തിലുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമോ? അവനത് കഴിയുമായിരുന്നു. അങ്ങനെ
ധാരാളം
പേര് ആ ഒരു ഇസബേല് ഏതെങ്കിലും ഒരു സമയത്ത് കൊല്ലുവാൻ ആഗ്രഹിച്ച പോലെയല്ല, ധാരാളം പേര് യേശുവിനെ കൊല്ലുവാൻ എത്ര സന്ദർഭങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കർത്താവ് യേശുവിനെ അസ്വസ്ഥനാക്കി. എല്ലാ സന്ദർഭങ്ങളിലും യേശുവിന്റെ ജീവിതത്തിൽ പിതാവിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ്
ജീവിക്കുന്നത്.
എന്നാൽ പുതിയ നിയമത്തിൽ ഈ കാലഘട്ടത്തിൽ യേശു വന്നതിന് ശേഷം അത്തരമൊരു ജീവിതം
സാധ്യമാണ്.
എന്നാൽ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് എനിക്ക് സാധ്യമാകണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു.
And I'm not talking about the type of fullness of spirit you hear nowadays in a lot of Pentecostal charismatic circles.
And the other thing I want to say is that ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ചുറ്റുപാടും പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക് മണ്ഡലങ്ങളിൽ നാം കാണുന്ന പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള ഒരു ആത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്.
I am talking about a baptism in the HOLY Holy Spirit.
ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാൽ ഉള്ള സ്നാനമാണ്. ആ പദം അർത്ഥമാക്കുന്നത് പോലെ അത് വിശുദ്ധിയുടെ ആത്മാവാണ്.
Which makes me holy.
എന്നെ വിശുദ്ധനാക്കുന്ന നിർമ്മലനാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്.
Not just gives me gifts.
ആത്മാവിന്റെ വരങ്ങൾ മാത്രം എനിക്ക് നൽകുന്ന ഒരാത്മാവല്ല.
The Lord has given me gifts.
കർത്താവ് പരിശുദ്ധാത്മാ നിറവിലൂടെ എനിക്ക് ആത്മാവിന്റെ വരങ്ങൾ നൽകിയിട്ടുണ്ട്.
Many wonderful things.
വളരെ അത്ഭുതകരമായിരിക്കുന്ന സ്വർഗീയ ദാനങ്ങൾ അതിലൂടെ ലഭ്യമായി.
Have got revelation on his word.
അവിടുത്തെ വചനത്തിൽ ആ വചനത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പാട് ദൈവം എനിക്ക് തരുന്നുണ്ട്.
Tremendous liberty to preach.
പ്രസംഗിക്കുവാനായിട്ട് വലിയ സ്വാതന്ത്ര്യം ഈ ആത്മാവിന്റെ നിറവ് എനിക്ക് നൽകുന്നുണ്ട്.
Speaking tongues.
അന്യഭാഷയിൽ സംസാരിക്കുന്ന വരം ആത്മാവിന്റെ ദാനമാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ കാര്യമാണ്.
He has brought holiness into my heart.
എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിറവ് എന്നെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
We can fulfill that word which says, "Blessed are the pure in heart, for they shall see God."
കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ വചനങ്ങളുടെ നിവൃത്തി ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് പരിശുദ്ധാത്മാവിന്റെ
നിലവാരം. When my heart is pure, everywhere I go, I will see God.
ആ വാക്കുകളുടെ അർത്ഥം എന്താണ്? എന്റെ ഹൃദയം നിർമ്മലം ആയിരിക്കുമ്പോൾ, മലിനതയില്ലാതിരിക്കുമ്പോൾ, ഞാൻ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലായാലും ഞാൻ മനുഷ്യരെയോ മറ്റ് കാര്യങ്ങളല്ല കാണുന്നത്, ഞാൻ ദൈവത്തെയാണ് എന്റെ മുമ്പിൽ കാണുന്നത്.
That's what we see here. I was always beholding the Lord in my presence.
യേശുവിനെ കുറിച്ച് നാം വായിച്ച വാചകത്തിൽ അതല്ലേ എഴുതിയിരിക്കുന്നത്? ഞാൻ സദാസമയം ഏത് സാഹചര്യത്തിലും കർത്താവിനെ എന്റെ മുമ്പിൽ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
And when the Holy Spirit makes our heart pure, that will be our experience too.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കുമ്പോൾ നമ്മുടെയും അനുഭവം അതായിത്തീരും. എല്ലാ സാഹചര്യത്തിലും നമുക്ക് കർത്താവിനെ മുമ്പിൽ കാണുവാൻ കഴിയും.
I will not see Bathsheba or Jezebel. I will see God.
ബത്ത്ശേബയെ അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഈസബേലിനെ അല്ല ഞാൻ കാണുന്നത്, ദൈവത്തെ എല്ലാ സാഹചര്യത്തിലും ഞാൻ എന്റെ മുമ്പിൽ കാണും.
In the Garden of Gethsemane, we read that Peter, whose heart was not pure, saw Judas Iscariot.
നമുക്കറിയാം ഗെത്സെമനെ തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന സമയം വന്നപ്പോൾ പത്രോസ് അവന് പൂർണ്ണമായി നിലയിൽ ഹൃദയശുദ്ധിയിലേക്ക് വരാഞ്ഞതുകൊണ്ട് അവൻ കണ്ട കാര്യമെന്നറിയാമോ? ഒറ്റിക്കൊടുത്ത യൂദയെ.
And I believe that he was actually trying to cut off Judas's head, and he missed it, and he cut off the soul, poor soldier's ear.
Ram sucesh vaikkumba kaanunnallo Petros vaal eduthu vettiyappol Malchus ennu perulla oru daasan sevagante chevi irunnu poyathu. Ende vishwasam ee Yuda ee chadi kaanichathil kovichu സഹിക്കാൻ വരാതെ പത്രോസ് യൂദയുടെ കഴുത്ത് വെട്ടിയതാ. പക്ഷേ ആ ഉന്നം തെറ്റിപ്പോയതുകൊണ്ട് ദാസന്റെ ചെവി മുറിഞ്ഞു പോയതാകണമെന്ന എന്റെ
ബോധ്യം.
നിങ്ങൾക്കറിയാം പത്രോസ് ഒരു സാധാരണ മുക്കുവനായിരുന്നു, മീൻപിടുത്തക്കാരനായിരുന്നു. ഈ വെടിവെക്കാനാണെങ്കിലും വാളുകൊണ്ട് വെട്ടാനാണെങ്കിലും ഒന്നും വേണ്ട ലക്ഷ്യം വേണ്ടവണ്ണം ഉള്ളവനായിരുന്നില്ല.
Why do I say that?
എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്?
Because Jesus immediately told him, put your sword back.
യേശു പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പത്രോസ് നിന്റെ വാള് ഉറയിൽ മടക്കിയിടുക.
And he said, the cup which my father has given me, shall I not drink it?
യേശുവിന്റെ വാക്കുകള് പ്രത്യേക, എന്റെ പിതാവ് എനിക്ക് കുടിക്കാൻ തന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ?
Who is the one who brought the cup?
ഈ പാനപാത്രം, ഈ കപ്പ് ആരാ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്?
Not that soldier Malchus, it was Judas Iscariot.
യഥാർത്ഥത്തില് ആ മക്കോസ് എന്ന പേരുള്ള ആ സേവകൻ, ആ പടയാളി അല്ലല്ലോ യേശുവിന്റെ അടുക്കൽ ഈ പാനപാത്രം കൊണ്ടുവന്ന ആരായിരുന്നു? യൂദയാണ് അത് കൊണ്ടുവന്നത്.
But Jesus didn't see Judas.
എന്നാൽ അവിടെ ആവശ്യകരമായ സാഹചര്യത്തിൽ യേശു യൂദയല്ല കണ്ടത്, അവിടെ ദൈവത്തെയാണ്, പിതാവിനെയാണ്
കണ്ടത്.
തന്റെ പിതാവിനെയാണ് യേശു അവിടെ കണ്ടത്.
If you get a long expected letter from your father,
നിങ്ങൾ വളരെ നാളായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കത്ത് നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് തപാലിൽ കിട്ടിയാൽ,
maybe he is sending you a check for 10,000 rupees.
10,000 രൂപയുടെ ഒരു ചെക്ക് ഉള്ളടക്കം ചെയ്ത ഒരു കവർ ആയിരിക്കാം പപ്പ അയക്കുന്നത്.
And you are expecting it.
അത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്.
And the postman gives it to you. You don't look at the face of the postman. You are so excited with the letter.
അത് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീട്ടിൽ അത് തരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പോസ്റ്റ്മാന്റെ മുഖമല്ല അധികം ശ്രദ്ധിക്കുന്നത്, ഈ കത്താണ് നിങ്ങൾക്ക് വിലപ്പെട്ടത്, അതിനുള്ളിലുള്ളതാണ്, നിങ്ങൾ അതിലേക്കാണ് നോക്കുന്നത്.
Judas Iscariot is only the postman who brought the cup.
പിതാവ് അയച്ച പാനപാത്രം അല്ലെങ്കിൽ ആ കപ്പ് കൊണ്ടുവന്ന പോസ്റ്റ്മാൻ മാത്രമായിരുന്നു യൂദാ ഇസ്കരിയോത്ത്.
Jesus saw the Father.
യേശു ആ സാഹചര്യത്തിലും തന്റെ പിതാവിനെയാണ് കണ്ടത്.
Peter didn't see.
പത്രോസിന് ആ സമയത്ത് പിതാവിനെ കാണുവാൻ
കഴിഞ്ഞില്ല.
എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പത്രോസ് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ,
ഹിസ്റ്ററി ടെൽസ് us that many years later, just like Jesus prophesied, Peter also was killed.
സഭയുടെ ചരിത്രം നമ്മോട് പറയുന്ന വസ്തുത ഇതാണ്, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവ് നിറവേറാത്ത പത്രോസ് തന്റെ ജീവിതാന്ത്യത്തിൽ ക്രൂശിക്കപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അവൻ
മരിച്ചത്.
അവനെ ക്രൂശിക്കുവാൻ വന്ന പടയാളികൾ അവനോട് പറഞ്ഞു, നിന്റെ ഗുരുവായ യേശുവിനെ ക്രൂശിച്ച പോലെ തന്നെ ഞാൻ നിങ്ങൾ നിന്നെയും ക്രൂശിക്കാൻ
പോവുകയാണ്.
ചരിത്രം പറയുന്നത്, എന്റെ ഗുരുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞു.
And at that day, he didn't see those Roman soldiers. He saw Jesus.
ആ ദിവസം താൻ ക്രൂശുമരണം ഏറ്റുവാങ്ങിയ ആ ദിവസം പത്രോസും ആത്മപൂർണനായിരുന്നതുകൊണ്ട് അവൻ പടയാളികളെ അല്ല കണ്ടത്, തന്നെ ഉറ്റിക്കൊടുക്കുന്നവരെ അല്ല കണ്ടത്, പിതാവിനെയാണ്.
He didn't take out his sword that day to fight.
എന്നാൽ ആ ദിവസം പത്രോസിന്റെ കയ്യിൽ ശത്രുവിനെ എതിരുപയോഗിക്കുവാൻ ഒരു വാള് ഉണ്ടായിരുന്നു.
He died a happy man because he had the Lord in front of him.
തികഞ്ഞ സംതൃപ്തിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെയാണ് പത്രോസ് അന്ത്യം വരിച്ചത്. കാരണം കർത്താവിനെ തന്റെ മുമ്പിൽ അവൻ അപ്പോൾ കണ്ടു.
So I want to encourage all of you brothers and sisters not to put the Lord in front of you but to be filled with the Holy Spirit.
അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളെ കർത്താവിനെ എപ്പോഴും നിങ്ങളുടെ മുൻപിൽ വെക്കണം. അത് ഒരു ഒരു ടെക്നിക് പോലെ പറഞ്ഞു തരികയല്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ
നിറയേറ്റ.
യേശു ചെയ്തതുപോലെ കർത്താവിനെ എപ്പോഴും മുൻപിൽ ഇങ്ങനെ വെക്കുവാനായിട്ട് ഒരു പരിശ്രമം നടത്തി അത് ഒരു ടെക്നിക്ക് പോലെ നാം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം പരാജയപ്പെടും.
It's a good technique, but you won't be able to maintain it all the time.
അത് തുടർച്ചയായിട്ട് എപ്പോഴും നമുക്കത് കർത്താവിനോട് മുമ്പിൽ ഉണ്ടായിരിക്കാൻ കഴിയും, ഏറ്റവും നല്ലതാണ്. പക്ഷേ ആ കാര്യം അങ്ങനെ യാന്ത്രികമായി നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് നിങ്ങളുടെ ഹൃദയം വെച്ച് നിങ്ങൾ ദൈവത്തെ
അന്വേഷിക്കാം.
യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആത്മാവ് നിങ്ങൾ വരുമ്പോൾ ആ ആത്മാവ് എന്നെ
മഹത്വപ്പെടുത്തും.
യേശു പറഞ്ഞു, ആ സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ എന്നിൽ നിന്നുള്ളത് എടുത്ത് യേശുവിൽ നിന്നുള്ളത് എടുത്ത് നിങ്ങളെ
കാണും.
ആ പരിശുദ്ധാത്മാവ് ദൈവം അയക്കുന്ന ആ സഹായി എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലെല്ലാം യേശുവിനെ എടുത്ത് എന്റെ മുമ്പിൽ
കാണിക്കും. The main reason why God gave us the Holy Spirit.
പരിശുദ്ധാത്മാവിനെ ദൈവം അവിടുത്തെ മക്കളായ നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം അതാണ്.
And the devil has done such a fantastic job by diverting that primary ministry of the Holy Spirit from our eyes into tongues and prosperity and so many other things.
യേശുവിനെ അവിടുത്തെ സകല മഹത്വത്തോടും കൂടി നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും കാണിക്കുക എന്നുള്ള പ്രാഥമികമായ ആ ശുശ്രൂഷയിൽ നിന്നും ശ്രദ്ധ മാറ്റി മറ്റ് അപ്രധാനമായ അനേക കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന വഴി പിശാച് വളരെ വിദഗ്ധമായ ഒരു തന്ത്രമാണ് അവൻ
ചെയ്തിരിക്കുന്നത്.
ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയസ്പന്ദനം നഷ്ടപ്പെട്ടവരെ പോലെ അതുകൊണ്ട് അനേകർ ജീവിക്കുക.
So I want to say to all of you, young people especially,
അതുകൊണ്ട് നിങ്ങളോട് വിശേഷാൽ പ്രായം കുറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്,
ask the Holy Spirit to show you Jesus in front of you all the time.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവായ യേശുവിനെ പോലും എന്റെ മുമ്പിൽ കാണിച്ചു തരണമേ.
One of the big pressures that young people face is what we call peer pressure. That means our friends trying to force us to do something wrong.
ചെറുതായിരിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പിയർ പ്രഷർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സമ്മർദ്ദമാണ്. എന്ന് പറഞ്ഞാൽ അതേ പ്രായത്തിലുള്ള ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ച് നടക്കുന്ന ആളുകളിൽ നിന്നുള്ള സ്വാധീനം സമ്മർദ്ദം.
See, when we are young, we all have a tremendous desire to be accepted by our friends.
നമുക്ക് ഏത് പ്രായത്തിലും ആഗ്രഹമുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചെറുപ്പകാലത്തുള്ള ഒരു വലിയ അഭിനിവേശമാണ് മറ്റുള്ളവർ നമ്മെ സ്വീകരിക്കണം, നമ്മെ വിലമതിക്കണം എന്നുള്ള ആഗ്രഹം.
If you don't break free from that, you'll be a slave.
ആ തരത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആ ഒരു വലിയ ദാഹമുണ്ടല്ലോ, അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അടിമകളെ
പോലെ.
പിശാചിനറിയാം ഈ ചെറുപ്പക്കാരനെ എങ്ങനെയാണ് എന്റെ വലക്കുള്ളിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കാൻ
കഴിയുന്നത്.
അവന്റെ ഒരു പത്ത് ഏറ്റവും അടുത്ത നല്ല കൂട്ടുകാരെ അവനെതിരെ തിരിച്ചുവിട്ടാൽ മതി, അവൻ എപ്പോഴും ഞാൻ പറയുന്നതനുസരിച്ച് ആ കൂട്ടുകാരുടെ ഇഷ്ടത്തിന്
നടന്നത്.
അങ്ങനെയാണ് കോളേജ് ജീവിതത്തിൽ പ്രത്യേകിച്ച് അതിനു മുമ്പ് നല്ല നിലയിൽ വളർത്തപ്പെട്ട് വന്ന പല കുഞ്ഞുങ്ങളും വഷളായി
പോകുന്നു.
കോളേജിൽ മാത്രമല്ല ഈ കാലത്ത് സ്കൂൾ ജീവിതത്തിൽ വെച്ച് തന്നെ പല കുട്ടികളും തെറ്റായ വഴികളിലേക്ക് കൂട്ടുകാരുടെ സ്നേഹിതരുടെ
സമ്മർദ്ദം.
സഭയിലെ പള്ളിയിലെ ഒക്കെ മീറ്റിംഗിൽ തെറ്റായ ഒരു കാര്യവും ചെയ്യാത്ത നല്ല മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ സ്നേഹിതരുടെ സമ്മർദ്ദത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല.
Their colleagues Monday through Friday, they become different.
തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വരെ അവരുടെ സ്നേഹിതരുടെ കൂട്ടുകാരുടെ സാന്നിധ്യം സമ്മർദ്ദം അവരെ തികച്ചും വ്യത്യസ്തരായ
ആളുകളാക്കുക.
ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ടൊരു വഴിയുണ്ടോ?
To settle all always before us.
അതിനുള്ള വഴി മാർഗം ഇതാണ്, യേശു ചെയ്തതുപോലെ.
See,
കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെക്കുക.
Supposing in a college or a school, you are alone and all of your friends are against you.
നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കോളേജിലോ സ്കൂളിലോ നിങ്ങൾ തനിയായി ഒറ്റയായി പോയി നിൽക്കുന്നു, നിങ്ങൾ സ്നേഹിതരെ
10-15
ശരിയായിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിലപാടെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷെ അവരെല്ലാം തെറ്റായ വഴിയിലേക്ക് നിങ്ങളെ
വലിക്കുന്നു.
അതേ കാര്യം അവർ ചെയ്യുന്ന തിന്മയായ കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങളെയും അവർ സകല വിധത്തിലും സമ്മർദ്ദം ചെലുത്തുന്നു.
Supposing at that time Jesus physically came there in front of you,
ningale bhavaneyil ninnu kandu nokke aa samayathe ningal oru vallatha vallatha prathisandhiyil irikkunna aa samayathe Yesu ഭൂമിയിൽ ജീവിച്ചിരുന്നത് പോലെ ശരീരത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരിക എന്നിരിക്കട്ടെ.
And he's standing there and your friends are there.
നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങൾക്ക് ഇടയിൽ യേശു ഉണ്ടെന്ന് വിചാരിക്കുക.
Even if you're all alone and there are 10,000 people opposing you, you'll have no problem standing against them.
നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒറ്റയാണെങ്കിലും 10,000 പേര് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഭീഷണി മുഴക്കുകയാണെങ്കിലും യേശു നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്
അറിയാം.
യേശു ക്രിസ്തു അക്ഷരികമായി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നില്ലെങ്കിലും നിൽക്കുന്നത് പോലെ ധൈര്യം നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ലഭിക്കുന്ന ഉള്ളിലെ ധൈര്യം.
I used to wonder how these early martyrs in the 2nd, 3rd century and all could sing praises to the Lord while the lion was opening the mouth to eat them up.
ഞാനെ പല സമയത്തും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2-3 നൂറ്റാണ്ടുകളിൽ, ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ രക്തസാക്ഷികളായി തീർന്ന പലരും സിംഹം വിശക്കുന്ന സിംഹങ്ങൾ വാ പിളർന്ന് അവയെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ധൈര്യത്തോടെ അവർക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞു.
While they are being burned with their flesh burning, they would be praising God.
അവരെ കെട്ടിനിർത്തി കച്ചി കൂട്ടിയിട്ട് അവരെ തീ വെക്കുന്ന സമയത്ത്, അവരുടെ മാംസം വെന്ത് നീളുന്ന സമയത്ത് അവർ ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് എങ്ങനെ
കഴിയും.
ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഞാൻ കൈവച്ചാൽ തന്നെ എന്തൊരു
വേദന.
ശരീരം തീ വെച്ച് സുടുന്ന അനുഭവം
ഓർക്കുക.
അലറിക്കരയേണ്ട സ്ഥാനത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം എങ്ങനെ
only possible because they actually saw Jesus in their presence.
ആരൊക്കെ സാക്ഷികളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അകത്തെ കഥയല്ല നടന്ന സംഭവമാണ്. അത് സാധിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അവരുടെ മുൻപിൽ ആ സമയത്ത് അവർ കണ്ടു എന്നുള്ളതാണ്.
I'm sure Jesus must have suffered tremendous pain on the cross.
ഈ കാര്യം ഉറപ്പാണ്. കർത്താവായ യേശു ക്രൂശിൽ കിടന്ന സമയത്ത്, ക്രൂശിക്കപ്പെട്ടപ്പോൾ അത്യധികമായ വേദന അവിടെ അനുഭവിച്ചു.
It's not easy to have your name, your hands and feet nailed and to lift yourself up on your feet for every breath for 6 hours.
ഇരു കരങ്ങളും കാലുകളും കാലിലും വാണികൾ കൊണ്ട് തറച്ച് തടി കഷ്ണത്തിൽ നിർത്തിയിരിക്കുമ്പോൾ ഓരോ ശ്വാസത്തിനായിട്ടും വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ വലിഞ്ഞ് ശ്വാസം എടുക്കുന്ന സ്ഥിതി എത്ര വേദനാജനകമാണ്.
I never read any of the gospels but he was screaming with pain.
സുവിശേഷങ്ങൾ വായിച്ചാൽ ഒരിടത്തും ഞാൻ കാണുന്നില്ല ഇത്ര ക്രൂരമായിരിക്കുന്ന അനുഭവത്തിൽ വേദന അനുഭവിച്ചപ്പോൾ യേശു വേദന കൊണ്ട്
അലറിക്കരയില്ല.
അത് എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ഇതിനെ നേരിടുവാൻ കഴിയുന്നത്?
It must have been because he saw the Father that even pain disappeared in the presence of his Father.
തന്റെ പിതാവിനെ തന്റെ മുൻപിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് പിതാവിന്റെ ദർശനത്തിൽ വേദന അപ്രത്യക്ഷമായി.
It's a case of the spirit conquering the pain in the body.
ശരീരത്തിലുള്ളതായിരിക്കുന്ന വേദന ആത്മാവ് ആ വേദനയെ കീഴടക്കുന്ന ഒരു രംഗമാണ് ആ സമയത്ത് നമുക്ക്.
See, most of us don't live in the spirit like that. We live in the body so much that the only sensation we have is in the body.
നമ്മൾ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക സമയത്തും നാം നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്, ആത്മാവിലല്ല. ആത്മാവിൽ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും.
You know, we satisfy the pleasures of this body so much that we live in this body.
എന്തുകൊണ്ടാണ് നാം ശരീരത്തിലാണ്, ഈ ജഡത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞത്? നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ, ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുവാൻ എന്തുമാത്രം നാം ഉത്സുകരാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ ഇമ്പകരമായ കാര്യങ്ങൾ കണ്ണുകളെ തൃപ്തിപ്പെടുത്തുവാനായി നാം ദിവസത്തിൽ എത്ര മണിക്കൂർ
ചെലവഴിക്കുന്നു.
നമ്മുടെ നാവിൽ എന്ത് സംസാരിക്കാൻ തോന്നുന്നു അതൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ
മടിയില്ലാത്ത
യാതൊരു ശിക്ഷണവുമില്ലാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വലിച്ചു വാരി തിന്നുന്ന ഈ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം എല്ലാ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ മനസ്സ് പരക്കം
പായുന്നത്.
ഇന്നത്തെ ക്രിസ്ത്യാനികളോട് ആത്മാവിനാൽ ആത്മാവിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പലതും മനസ്സിലാകത്തേ ഇല്ല.
But Jesus had lived in the spirit for 33 years. keeping the Father in front of him all the time.
തന്റെ പിതാവിനെ എപ്പോഴും തന്റെ മുൻപിൽ കണ്ടുകൊണ്ട് യേശു ജീവിച്ചു.
It became easier. It had become a habit with him.
പിതാവിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസോച്ഛ്വാസം പോലെ സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു പിതാവിനെ എപ്പോഴും മുൻപിൽ
കാണുന്നത്. It had become such a habit that he said, I can't even do anything without seeing what my father is doing.
അത് തന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം കൂടെ കൂടെ താൻ പറയുമായിരുന്നു, എനിക്ക് എന്റെ പിതാവിനെ മുൻപിൽ കാണാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
And I say, Lord, that's how I want to live.
ഞാനും കർത്താവിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണം.
Do you want that life?
അതുപോലെയുള്ള ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
Whoever you are,
നിങ്ങൾ ആരാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും,
you can live that life if you ask God to fill you with the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുമെങ്കിൽ ആ തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾക്കും സാധ്യമാണ്.
And if you speak in tongues, don't be satisfied with that.
നിങ്ങൾക്ക് ദൈവം അന്യഭാഷയുടെ ഒരു വരം തന്നുവെന്നിരിക്കട്ടെ, നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്.
If you learn to fast and pray, don't be satisfied with that.
നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള പരിചയമുണ്ടായി, നല്ല കാര്യമാണ്, അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്.
Some people who fast and pray regularly are the ones who've got a lot of bitterness in their heart.
ദുഃഖകരമായ ഒരു സത്യം ഞാൻ പറയാം, തുടർമാനമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും മറ്റുള്ളവരോട് മനസ്സിൽ കയ്പുമായി നാളുകൾ
ജീവിക്കുന്നവരാണ്.
അങ്ങനെയുള്ള പലരും വളരെയധികം പണസ്നേഹികളായും തുടരുന്നു, അത് സത്യമാണ്.
That's not the Holy Spirit.
അത് പരിശുദ്ധാത്മാവല്ല എന്ന് നാം സമ്മതിക്കും.
Even the Buddhists and the Muslims and the Hindus fast.
ഹിന്ദുക്കളും മുസ്ലിം സ്നേഹിതരും ബുദ്ധമതാനുയായികളും ഒക്കെ ഉപവസിക്കുന്നവരാണ്, ഭക്ഷണം വിടിഞ്ഞ് ഇരിക്കാൻ
കഴിയും.
എന്നാൽ അവരാരും കർത്താവായ യേശുവിന്റെ സാന്നിധ്യം അവരുടെ മുമ്പിൽ കാണുന്നില്ല.
യു വിൽ ഗെറ്റ് ദ ടൈപ്പ് ഓഫ് ലൈഫ് യു സീക്ക് ഫോർ.
നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ജീവിതത്തിനായിട്ടാണോ നിങ്ങളുടെ മനസ്സായുന്നത്, അത്ര ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
The type of life you seek for depends on what your pastor or teacher taught you to seek for.
നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയോ പാസ്റ്ററോ ആരുമായിക്കൊള്ളട്ടെ, അവർ നിങ്ങൾക്ക് നൽകുന്ന പഠനം അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്.
How is it our children know how to brush their teeth and the barbarians in the jungle, their children don't brush their teeth?
നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കാൻ അറിയാമല്ലോ, എന്നാൽ അപരിഷ്കൃതരായിരിക്കുന്ന ആദിവാസി കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ല. അതിന്റെ കാരണം മാതാപിതാക്കന്മാർ ഒരിക്കലും അവരെ അങ്ങനെ ഒരു പല്ല് ശുചീകരിക്കുന്ന കാര്യം പഠിപ്പിച്ചിട്ടില്ല.
If your Christian leaders have taught you that speaking in tongues is the most important thing, that will be the most important thing in your life.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പലരുടെയും ആത്മീയ നേതാക്കന്മാർ, പാസ്റ്റർമാർ, ശുശ്രൂഷന്മാർ, അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും മനസ്സിലെ
ബോധ്യമുണ്ട്.
ഞായറാഴ്ച രാവിലെ ഉള്ള ആരാധന യോഗത്തിൽ ഒത്തിരി ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാന ആത്മീയമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നവരിൽ നിങ്ങളുടെ ബോധ്യം അങ്ങനെ. പല ദിവസങ്ങൾ അങ്ങനെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കും.
And the worst part of it is that you will think you're a holy person because you do all these things.
ഏറ്റവും ദുഃഖകരമായ ഭാഗം ഏതാണെന്നറിയാമോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അനിവാര്യം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഏറ്റവും വിശുദ്ധരായ മനുഷ്യരാണെന്ന് ധരിച്ചു
പോകുകയാണ്.
കൃത്യ ലോകത്തില് പിശാച് കൊണ്ട് തന്നിട്ടുള്ള ഏറ്റവും വലിയ ചതിവാണ് ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉളവാക്കുക.
For 30 years, I don't know whether Jesus ever fasted or prayed.
തന്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 വർഷക്കാലം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പക്ഷേ താൻ ഉപവസിക്കുന്ന ഒരാളായിരുന്നോ
എനിക്കറിയാം.
അതിനെ കുറിച്ചൊന്നും തിരുവെടുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അന്യഭാഷയിൽ കർത്താവ് സംസാരിച്ചിരുന്നില്ല, ആ കാര്യം എനിക്ക് ഉറപ്പായിട്ട്
പറയാം.
നിങ്ങൾക്കറിയാമല്ലോ 30-ാമത്തെ വയസ്സിൽ തന്റെ സ്നാനത്തിന്റെ സമയത്ത് പിതാവ് പറഞ്ഞു, ഞാൻ എന്റെ ഈ പ്രിയ പുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു.
ബിക്കോസ് ഹി ഓൾവേസ് കെപ്റ്റ് ദ ഫാദർ ഇൻ ഹിസ് പ്രസൻസ്, ദാറ്റ്സ് വൈ.
അതിന്റെ രഹസ്യം എന്താണ്? എപ്പോഴും അവൾ തന്റെ പിതാവിനെ യേശു തന്റെ മുൻപിൽ വെച്ചിരുന്നു. ഈ 30 വർഷത്തെ ജീവിതത്തിന്റെ രഹസ്യം അതാ.
സെക്കൻഡ് തിങ് ഇൻ ആക്ട്സ് 2:25,
അപ്പോസ്തലന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന രണ്ടാമത്തെ കാര്യം,
ഹീസ് ഓൾസോ അറ്റ് മൈ റൈറ്റ് ഹാൻഡ് വിച്ച് മീൻസ് ഹീസ് ദെയർ ടു സ്ട്രെങ്തൻ മീ.
കർത്താവ് മുൻപിൽ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ എന്റെ വലത്തുഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. വലത്തുഭാഗത്ത് കർത്താവ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ശക്തീകരിക്കുവാൻ, എന്നെ താങ്ങുവാൻ
കർത്താവുണ്ട്. ഐ വിൽ നോട്ട് ബി ഷേക്കൻ.
കർത്താവ് വലത്തുഭാഗത്തുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ കുലുങ്ങിപ്പോകില്ല.
നോട്ട് ഐ വോണ്ട് ഫോൾ, ഐ വോണ്ട് ഈവൻ ഷേക്ക്.
ഞാൻ വീഴത്തില്ല എന്ന് മാത്രമല്ല, എനിക്ക് കുലുക്കം പോലും ഉണ്ടാകില്ല. അത്ര ഉറച്ചു നിൽക്കുവാൻ എനിക്ക്
കഴിയും.
ഈ തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹകരമായ
ജീവിതമാണ്.
അങ്ങനെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് എന്റെ
ഹൃദയത്തിൽ.
ഞാൻ വീഴുന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് കുലുക്കമില്ലാത്ത അളവിൽ പാതാളത്തിലെ സകല വിശ്വാസികളും കൂടെ എന്നെ കുലുക്കുവാൻ ശ്രമിച്ചാലും കുലുക്കമില്ലാത്തവനായി നിൽക്കുവാൻ കഴിയും.
കർത്താവിന്റെ
പരിശോധനകളും അതുപോലെ കഷ്ടതകളും ഒന്നും എന്നെ ഇളക്കയില്ല, ഇളക്കയില്ല. എന്തുകൊണ്ടാണ്?
Because he will not allow, God will not allow me to be tested or tempted beyond my ability.
എന്റെ പ്രാപ്തിക്ക് മീതെ പരീക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ,
and in his presence I will, verse 28, last part, I have fullness of joy.
28-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, രണ്ടാം ഭാഗം ശ്രദ്ധിച്ചാട്ടെ. നിന്റെ സന്നിധിയിൽ നീ എന്നെ സന്തോഷപൂർണ്ണന.
No, this is the Christian life.
ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മെ കുറിച്ചുള്ള ക്രിസ്തീയ ജീവിതം.
Fullness of joy all the time.
സന്തോഷത്തിന്റെ പരിപൂർണത സദാ സമയവും അനുഭവിക്കുന്ന ജീവിതം.
Peter says, many trials. Joy unspeakable in the midst of those trials.
അപ്പോസ്തലനായ പത്രോസ് ക്രിസ്തീയ ജീവിതം നാളുകൾ രുചിച്ച് അനുഭവത്തിന് ശേഷം പറയുകയാണ്, നിരവധി ശോധനകൾ പരിശോധനകൾ അതിൽ കൂടെ കടന്നു പോകുമ്പോഴും പറഞ്ഞു തീരാത്ത
സന്തോഷം.
അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ പരിശോധനകളൊക്കെ സ്വർണം തീയിൽ വെച്ച് ശുദ്ധീകരിക്കുന്ന
പോലെയാണ്.
ഈ പരിശോധനകളുടെ ഒക്കെ മധ്യത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മഹിമയുള്ളതായിരിക്കുന്ന സന്തോഷം എന്റെ ഉള്ളിലുണ്ട്.
That joy of the Lord becomes my strength.
ആ തരത്തിലുള്ള കർത്താവിന്റെ ആ സന്തോഷം, ദൈവദത്തമായി എന്റെ ഉള്ളിലുള്ള പറഞ്ഞു തീരാൻ കഴിയാത്ത ആ സന്തോഷം ഉണ്ടല്ലോ, അത് എന്റെ
ബലമായിരിക്കും.
നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രസ്താവന ആത്മാവിൽ നിറഞ്ഞ ഒരാളിനെ സംബന്ധിച്ച സത്യമാണ്. യഹോവയിലെ സന്തോഷം അവന്റെ ബലമായിരിക്കും. പഴയ പ്രവാചകനായ നെഹെമ്യാവ് പറഞ്ഞത് പുതിയ നിയമത്തിന്റെ കീഴിൽ നമുക്കുള്ളതായിരിക്കുന്ന ഒരു നിങ്ങൾ നിരാശപ്പെട്ട് നിരുത്സാഹപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാപത്തിന്റെ മീതെ ജയം അസാധ്യമാണ്.
When the devil wants to knock you down, the first step is to get you discouraged.
പിശാച് നിങ്ങളെ താഴെ വീഴ്ത്താൻ ആഗ്രഹമുള്ളപ്പോൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തും.
You make him look at the situation and say, it is hopeless. There is no hope in this situation.
സത്യേക ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പറയാറില്ല, ഒരു രക്ഷയില്ല, ഒരാശയ്ക്കും വകയില്ല.
If the devil can convince you about that,
ഒരാശയ്ക്കും വകയില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നുവെന്ന് പിശാചിന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ,
you get discouraged.
നിങ്ങൾ
നിരുത്സാഹപ്പെടുകയല്ലാതെ
അങ്ങനെ നിരാശയിൽ നിരുത്സാഹത്തിൽ നിൽക്കുന്ന നിങ്ങളെ ഒരു പാപത്തിൽ അടുത്ത പാപത്തിൽ നിങ്ങളെ
വീഴ്ത്തുവാൻ
നേരെ മറുവശവും സത്യമാണ്. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്താൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ,
യു ബിക്കം സോ സ്ട്രോങ്
നിങ്ങൾ ആത്മീയമധികം
ശക്തിയുള്ളവരായിത്തീരും.
നിങ്ങൾക്ക് നേരിയ കുലുക്കം പോലും ഉണ്ടാകില്ല. എനിക്ക് ആഗ്രഹമുള്ളത് ഇത്തരം ഒരു
ജീവിതമാണ്.
കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഇതുപോലുള്ള ഒരു ജീവിതമാണ് ഞാൻ
ചോദിച്ചത്.
മറ്റ് പല കാര്യങ്ങളും എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നമേ അല്ല, എന്നാൽ ഈ കാര്യം ഇതിന് വിട്ടുവീഴ്ചയില്ല. ഇത്തരം ഒരു ജീവിതം എനിക്ക്
വേണം.
ചെറുപ്പക്കാരായ നിങ്ങളും നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും കൂടെ ഈ തരത്തിലുള്ളൊരു സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കണം എന്നാണ് എന്റെ പ്രാർത്ഥന.
These verses are not a technique to be adopted.
യാനുമ്പോ പറഞ്ഞതുപോലെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കാനുള്ള ഒരു ഒരു ചെറിയ മന്ത്രം പോലെ ടെക്നിക്ക് പോലെ നിങ്ങൾ
മനഃശാസ്ത്രജ്ഞന്മാർ
നമ്മളോട് പറയാറുള്ളത് പോലെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു നാല് പടിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഈ ജീവിതത്തിൽ വരുവാൻ കഴിയുകയില്ല.
തിങ്ക് പോസിറ്റീവ്ലി, ഡോണ്ട് തിങ്ക് നെഗറ്റീവ്ലി.
ക്രിയാത്മകമായിട്ട് ചിന്തിക്കുക, നിരുത്സാഹത്തിന്റെ ചിന്തകളോട് വിട പറയുക.
There is a power in positive thinking.
Positive thinking, ക്രിയാത്മകമായ ചിന്തയ്ക്ക് വലിയ ശക്തിയുണ്ട്.
That's what psychologists say. Not the Bible.
ബൈബിള് പറയുന്ന കാര്യമല്ല അത്, കേട്ടോ. ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തയാണ്.
Think of the possibility God can do this.
ദൈവത്തിന് ഈ കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ വീണ്ടും അറിയിച്ചു പറയുക.
It's all very good.
കേൾക്കുമ്പോൾ വളരെ നല്ല
കാര്യം.
ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
The thing is, you remember it for some time, then you forget it in the time of need.
പ്രശ്നമില്ലെന്നറിയാമോ, കുറെ സമയത്തേക്ക് അതിങ്ങനെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കും, പക്ഷേ ജീവിതത്തിന്റെ നിർണായക സമയങ്ങളിൽ, കൊഴത്തിലുള്ള
സമയങ്ങളിൽ,
നിങ്ങൾക്ക് ഏറ്റവും അധികം അത് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ക്രിയാത്മകമായി ചിന്തിക്കാനേ കഴിയുന്നില്ല. ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്?
You need to go to God and say, Lord, fill me with your Holy Spirit.
നിങ്ങൾ വിനയമുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ എന്നെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ.
This is the whole secret of the Christian life.
ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്.
Like it says in Jude 24, He is able to keep you from falling.
യൂദായുടെ ആ ലേഖനത്തിന്റെ ഉദ്ദേശത്തെ ഭാഗത്ത് നാം 24 വാക്യത്തിൽ കാണുന്നത് പോലെ നിങ്ങളെ വീഴാതെ നിർത്തുവാൻ സൂക്ഷിക്കുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രം.
You are as helpless as this Bible is to overcome the law of gravity.
ഈ സത്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിനെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ പുള്ളിനെ അതിജീവിക്കുവാൻ അതിന് തനിയെ കഴിയാത്തതുപോലെയാണ്,
കൈയെടുത്താണ്.
എന്നാൽ ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം നിലത്ത് വീഴാതെ അതിനെ ഈ നിലയിൽ നിർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്, എന്റെ കൈകൾക്ക് ശക്തിയുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ കൈകൾ ഈ പുസ്തകത്തെ താങ്ങി നിർത്തുന്നത്? എന്റെ കൈകളിൽ എന്റെ ജീവനുണ്ട്.
I drop dead now, this will fall.
Yan marichu veeduna nimisham ee pustaku ente kayil ninnu thaazhuthu.
If Jesus were dead, he can't keep me.
Yesu oru maricha kathavayirunnengil avane enne veedara soochippan kadiyum.
He is alive.
Ennal Yesu jeevikkunnathalla,
and he can keep you and me from falling.
അവനെ എന്നെ നിങ്ങളെ വീഴാതെ സൂക്ഷിപ്പാൻ
ശക്തി.
അവിടുത്തെ പരിശുദ്ധാത്മാവിനാണ് നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ ഈ കർത്താവിനോട്
ചോദിക്കുന്നത്.
ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മുടെ തലയെ
വണക്കും.
കർത്താവേ, ഈ ജീവിതം എനിക്ക്
വേണം.
എന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ മുൻഗണന ഇതിനായിരിക്കും എന്ന് എനിക്ക് അത്തരത്തിലുള്ള ജീവിതം ഏത് വില കൊടുക്കേണ്ടി
വന്നാലും
അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇതിനെ നിറയ്ക്കണമേ കർത്താവേ.
അതിന്
എത്ര നാളെടുത്താൽ,
എനിക്കതിന്
എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നിറയപ്പെടണം. യേശു നടന്നതുപോലെ എനിക്ക്
നടക്കണം.
കർത്താവ് ജയിച്ചതുപോലെ എനിക്കും ലോകത്തെ ജയിക്കാം. യേശുവിന്റെ നാമത്തിൽ. ആമേൻ.